Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആചാര്യ പരമ്പര സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നു. ബ്രഹ്മസൂത്ര സമഗ്ര ഭാഷ്യം തീർത്ഥസൂത്രം. ഇങ്ങനെ ചർച്ച ചെയ്തത് 10 ജ്ഞാനം കൊണ്ട് മോക്ഷമുണ്ടാകുന്നു എന്നുള്ളത് ദേവിയുടെ മാത്രം ആശയമല്ല. ഇത് മറ്റ് ദാർശനികന്മാരും ഇതേ ആശയത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അധികമാണ് നാലാമത്തെ സൂത്രം. അവിടെ പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രമാണം, പ്രമേയം തുടങ്ങിയ പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ തത്വജ്ഞാനങ്ങളുണ്ട്. ഇത്രയും മോക്ഷം പ്രാപിക്കുന്നു എന്ന് പറയും. എന്താണ് തത്വജ്ഞാനം? എങ്ങനെ തത്വജ്ഞാനം മോക്ഷിപ്പിക്കുന്നു? അതിനു വേണ്ടിയിട്ടാണ് സൂത്രത്തിലൂടെ രണ്ടാമത്തെ സൂത്രം. ജന്മ പ്രവൃത്തി ദോഷ മിച്ചുത്തരവായി തദനന്തരാപായാതപവർഗത്തരവായി തദനന്തരാപായ അതായത് ദുഃഖം, ജന്മം, പ്രവൃത്തി, ദോഷം, നിത്യജ്ഞാനം, അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതില് ഉത്തരോത്തരവായി പറഞ്ഞിരിക്കുന്നതിന് ഉത്തരോത്തരമുള്ളത് അവസാനം തീർന്ന് മേലോട്ടം. അത് അവസാനം ഉള്ളത് അപായി എന്ന് വെച്ച് കഴിഞ്ഞാൽ തദനന്തരാപായം. അതിന് മുമ്പുറവ് വെച്ചിരുന്നു. അങ്ങനെ അപവർഗത്തിലേക്ക് ചേരുന്നു. അവസാനത്തിൽ നിന്നും മേലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നിത്യജ്ഞാനം, ദോഷം, പ്രവൃത്തി, ജന്മം, നാശത്തിന്റെ ക്രമം അവസാനത്തിന് പിന്നിലോട്ടാണ്. ഉത്തരോത്തരവായു തലന്തര തലനന്തരവായു ഉത്തരോത്തരം ഉത്തരമായിട്ട് ആദ്യമെങ്കിലും നിശ്ചയം നശിക്കുന്നതുകൊണ്ട് ദോഷനാശം എന്നാണ്. ദോഷം നശിക്കുന്നതുകൊണ്ട് പ്രവൃത്തി നാശം, പ്രവൃത്തി നശിക്കുന്നതുകൊണ്ട് ജന്മനാശം, ജന്മം നശിക്കുന്നതുകൊണ്ട് ദുഃഖനാശം. അങ്ങനെ മാത്രം ആദ്യം നിശ്ചയജ്ഞാനം ഉണ്ടാവണം. ആ നിശ്ചയജ്ഞാനം കൊണ്ട് ദോഷം നശിക്കും. ആദ്യം നിശ്ചയജ്ഞാനം നശിക്കും, അതുകൊണ്ട് ദോഷം നശിക്കും. തത്വജ്ഞാനം നിശ്രയസാധികമാണ് പൂർവ്വസൂത്രത്തിൽ പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് എങ്ങനെ നിശ്രയസ മോക്ഷം ഉണ്ടാകും? തത്വജ്ഞാനം കൊണ്ട് നിശ്ചയജ്ഞാനം നശിക്കും. അവിടെ പറയുന്നു ഉത്തരോത്തരാപായം എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ട് നിശ്ചയജ്ഞാനം നശിക്കും. നിശ്ചയജ്ഞാനത്തിന്റെ നാശം കൊണ്ട് ദോഷം നശിക്കും. ദോഷവും വരുന്നത് രാഗാദികൾ, രാഗം, ദ്വേഷം തുടങ്ങി അന്ധകരണ ദോഷങ്ങളാണ്. അതെല്ലാം ആത്മാവിന്റെ ദോഷങ്ങളായിട്ടാണ് ജീവിതങ്ങൾ പറയുന്നത്. ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധകരണം എന്ന് ജീവിതത്തിൽ പറയുന്ന അന്ധകരണം മനസ്സകം എന്ന മനസ്സണമാണ്. അത് സൂക്ഷ്മമായ നാടുകളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു പദാർത്ഥമാണ് അണുവാണ്. പിന്നെ ജീവിതത്തിൽ മനസ്സിൽ വരുന്ന വ്യാപകമാണ്. ആകാശത്തെക്കാൾ വ്യാപകമാണ് ആകാശത്തെക്കാൾ വ്യാപകമായിരിക്കുന്നതാണ് മനസ്സ്. നിലയായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വരുന്ന അണുവാണ്. നാടുകളിൽ കൂടി സഞ്ചരിക്കുന്നതാണ് ഓരോ ആത്മാവിനെയും ഓരോ മനസ്സാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സെന്ന് പറയുന്നത് വ്യക്തി സമസ്തി ഭാവത്തിലാണ്. ഇത് സമസ്തി ഒരു മനസ്സ്, ആ മനസ്സിന്റെ ഭാഗങ്ങളായിട്ട് വ്യക്തി മനസ്സായിരിക്കും. മനസ്സ് സർവവ്യാപകമായ മനസ്സ് ഏകമാണ്. അതിന്റെ വ്യക്തി ഭാവം വരുന്നത് അതായത് വനവും വിഷ്ണുവും പോലെയാണ് മനസ്സ്. അദ്ദേഹം പറയുന്ന മനസ്സ് ഒരു മനസ്സും വേറെ മനസ്സും തന്നെ പരമാർത്ഥത്തിൽ വ്യത്യാസം. ഒരു മനസ്സിന്റെയും മറ്റൊരു മനസ്സിന്റെയും ഇടയ്ക്ക് അന്തരമില്ല. അദ്ദേഹം മനസ്സ് വ്യക്തി മനസ്സ് ഏകം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൽ മനസ്സിനെ കുറിച്ചുള്ള ഉത്തരങ്ങൾ. നയാകന്മാർ പറയുന്നത് ഇങ്ങനെ സ്ഥലമാണ് നാടിയിൽ കൂടി സഞ്ചരിക്കുന്നു. അത് കിരീട എന്ന് പറയുന്ന നാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. അങ്ങനെയൊക്കെയാണ് അവരുടെ നാടിയിൽ നിന്ന് നിസ്കരണം പുറത്തേക്ക് വരുമ്പോൾ ജാഗ്രത വരുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ ദോഷങ്ങളൊന്നും മനസ്സിലെല്ലാം ആത്മാവിലാണ്. രാഗം, ദ്വേഷം ഇതെല്ലാം ആത്മാവിന്റെ ഗുണങ്ങളാണ്. ഈ ദോഷങ്ങളെല്ലാം നശിക്കണം. അതെന്ത് നിശ്ചാല് നിശ്ചയങ്ങൾ നിശ്ചാല് ദോഷം നശിക്കും. ആ ദോഷം പ്രവർത്തിക്കുന്ന കാരണം രാഗം ദ്വേഷം, രാഗം പ്രവർത്തിക്കും, ദ്വേഷം നിവർത്തിക്കുന്ന കാരണം. അപ്പൊ ആ രാഗദ്വേഷവും കാരണം നിശ്ചയങ്ങൾ കാര്യങ്ങൾ രാഗദ്വേഷവും നശിക്കുമ്പോൾ പ്രവൃത്തി നശിക്കും. ധർമ്മധർമ്മ രൂപത്തിലുള്ള പ്രവൃത്തി നശിക്കും. പ്രവൃത്തി നശിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തിയാണ് ജന്മത്തിന് കാരണം. പ്രവൃത്തി നശിച്ചു കഴിഞ്ഞാൽ ജന്മം നശിക്കും. ജനന മരണങ്ങൾക്ക് കാരണം പ്രവൃത്തി. പ്രവൃത്തി നശിച്ചാൽ ജന്മം നശിക്കും. ജന്മം ആണ് ദുഃഖത്തിന് കാരണം. ജനിച്ചതുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടിവരും. ജന്മമില്ലാതായാൽ പിന്നെ ജീവിതമില്ല, മരണമില്ല, ദുഃഖമില്ല. ജനിച്ചു കഴിഞ്ഞാൽ ജീവിതം, ജീവിതം മരണം വരെ ദുഃഖം. ജന്മമില്ലെങ്കിൽ ദുഃഖവും ഇല്ലാതാകും. ദുഃഖം ഇല്ലാതാകുന്നതാണ് ആത്യന്തികമായ ദുഃഖത്തിന്റെ നാശം. അതാണ് മോ ഗുരുവും പറയുന്ന മിഥ്യാജ്ഞാനം, ഗുരുവും അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഇല്ലായ്മ അഭാവത്തെയാണ് പറയുന്നത്. ജീവിതത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത് അഭാവമാണ്, മറ്റൊരു അലോചനയാണ്. പെട്ടെന്ന് അപ്പത്തൊന്ന് നിർവചിക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അത് സർവജീവന്മാർക്കും പ്രത്യക്ഷമായിരിക്കും. അഹം അജ്ഞഹ, ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവത്തിലൂടെ അത് പ്രത്യക്ഷമായിരിക്കുന്നുള്ളതാണ്. ജ്ഞാനത്തിന്റെ അഭാവമാണ്. അവർക്ക് ജ്ഞാനം പോലെ തന്നെ മറ്റൊരു വസ്തുവാണ്, പക്ഷെ അത് അലോചനയുമാണ്. അതിന് സത്വം പറയാൻ പറ്റത്തില്ല, ലക്ഷ്യ പോകുന്നു. അസത്വം പറയാൻ പറ്റത്തില്ല, പ്രതീതമാവുന്നുണ്ട്, അനുഭവത്തിന് വിഷയമാവുന്നുണ്ട്. അതുകൊണ്ട് വിശ്വമല്ല, സത്വമല്ല. അതുകൊണ്ട് തന്നെ അലോചനീയം എന്ന് പറയുന്നത് സത്യ അസത്യം രണ്ടെന്നും നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അലോചനീയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിനെല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം ലഭിക്കുന്നു എന്നുള്ള കാര്യം ഇവരെങ്ങനെ സ്വീകരിക്കും. മോക്ഷത്തിന് അതാണ് കാരണമെന്നുള്ളതും ഇവരെങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ആചാര്യ പ്രണീതമായ സൂത്രത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ മിഥ്യാജ്ഞാനം സത്യജ്ഞാനം കൊണ്ട് മിഥ്യാജ്ഞാനം നശിക്കുന്നു, അതുകൊണ്ട് ദോഷം നശിക്കുന്നു, രാഗാരികൾ അതുകൊണ്ട് പ്രവൃത്തി നശിക്കുന്നു, പ്രവൃത്തി നശിക്കുന്നതുകൊണ്ട് പ്രവൃത്തിയുടെ ഫലമായി കിട്ടുന്ന ജന്മം ഇല്ലാതാകുന്നു, ആ ജന്മം ഇല്ലാതാകുമ്പോൾ ദുഃഖം ഇല്ലാതാകുന്നു. ഈ രീതിയിൽ തന്നെ അദ്ദേഹത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ് പിന്നെ തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പടിയുടെ മുമ്പോട്ട് കടന്നാണ് ചിന്തിക്കുന്നത്. ഈ പ്രാചീനമായൊരു ദർശനമാണ് അദ്വൈതം എന്ന് പറയുന്നത്. മറ്റ് ദർശനങ്ങളിൽ നിന്ന് ഓരോ ആശയങ്ങൾ ഉൾക്കൊണ്ട് വളർന്നു വന്ന ഒരു ദർശനമാണ്. അത് അതിനു മുമ്പുള്ള ദർശനങ്ങളെക്കാൾ കുറച്ച് മുന്നോട്ട് കടന്ന് ചിന്തിക്കുന്നതിനുള്ള പക്വത അദ്വൈത ദർശനത്തിലുണ്ട്. അതുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളെയും സ്വീകരിക്കുകയും പറയുകയും കളിക്കുകയും ചെയ്യും. ദുഃഖജന്മ പ്രവൃത്തി ദോഷം ഇച്ഛാജ്ഞാനാണ് ഉത്തരോത്തരാപായ തദനന്തരാപായാത് അപവർഗ പ്രവർദ്ധം. ഇച്ഛാജ്ഞാന അപായസ്ഥ ബ്രഹ്മ ആത്മീയസ്ഥ വിജ്ഞാനം. ഇതാണ് സത്യജ്ഞാനം എന്ന് പറയുന്നതിന് ഗുരുവൻ പറയുന്ന എന്താണ്? ആത്മാവിന് വിവരങ്ങളിൽ നിന്നും ഭിന്നമായി അറിയില്ല, ആത്മ ഭിന്നമായി നിന്നും നേരിട്ട് ആത്മാവിനെ അറിയില്ല. ആത്മാവിനെ അറിയുക എന്ന് പറയുന്നത് ഇതരഭേദമാണ്. അദ്ദേഹത്തിൽ ഇതരമില്ല, ഭേദം പരമാർത്ഥത്തിലില്ല. അതുകൊണ്ട് ഭേദജ്ഞാനം ഒരിക്കലും മോക്ഷത്തിന് കാരണമല്ല, മറിച്ച് എന്താണ്? അഭേദജ്ഞാനമാണ് ഇവിടെ മോക്ഷത്തിന് കാരണം. ബ്രഹ്മ ആത്മ ഏകത്വവിദ്യാണ്. അതുകൊണ്ട് ന്യായ സിദ്ധാന്തവും കാർത്തികന്മാരുടെ മതവും അദ്വൈത സിദ്ധാന്തം തമ്മിലുള്ള വ്യത്യാസം പറയും. ഇവിടെ പറയുന്നത് ബ്രഹ്മാത്മേകത്വ ഈശ്വരത്താണ്. അതുകൊണ്ടാണ് മിഥ്യാജ്ഞാന അപായം, മിഥ്യാജ്ഞാനത്തിന്റെ അപായം, മിഥ്യാജ്ഞാനം അജ്ഞാനത്തിന്റെ അപായം നാശം ഏകത്വ വിജ്ഞാനമുണ്ട്, ജ്ഞാനം കൊണ്ടാണ്. ഇതാണ് അദ്വൈതത്തിന്റെ ബഹുവിനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ നാം പ്രപദ്ധതി. വളരെ വളരെ ജന്മങ്ങൾക്ക് ശേഷം ഒരു ജീവൻ ജ്ഞാനത്തെ പ്രാപിക്കുമ്പോൾ മാം പ്രപദ്ധതി എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ജ്ഞാനത്തെ പ്രാപിക്കുമ്പോൾ എന്നെ പ്രാപിക്കുന്നു. എന്താണ് ജ്ഞാനം? വാസുദേവ് സർവ്വവിധി, സർവവും വാസുദേവൻ തന്നെ, സർവവും പരമാത്മാവ് തന്നെ. വാസുദേവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗത പ്രാധാന്യം ഈശ്വര സത്വത്തിലാണ്. സർവവും ആ പരമാത്മാവ് തന്നെ എന്നുള്ള ഞാൻ അതാണ് പറയുന്നത് ബ്രഹ്മാത്മ ജീവിത വിജ്ഞാനവും ബ്രഹ്മസൂത്രത്തിന്റെ ഭാഗം. സർവവും പരമാത്മാവെന്ന് പറയുമ്പോൾ ഞാനും ആ പരമാത്മാവിന് ആരാധ്യനായിരിക്കുന്ന ജഗദ്ഭക്തികർത്താവായിരിക്കുന്ന ജഗദീശ്വരൻ പരമാത്മാവ് തന്നെ. സർവവും പരമാത്മാവാണ് വാസുദേവ സർവവിധി മഹാത്മാ ദുർലഭ. അങ്ങനെയുള്ള മഹാത്മാവ്, അങ്ങനെയുള്ള ബോധമുള്ള മഹാത്മാവ് ദുർലഭ, വളരെ ദുർലഭമാണ്, അപൂർവമാണ്. ആ ജ്ഞാനം ജ്ഞാനവാൻ, ആ ജ്ഞാനമുള്ളവരാണ് എന്നെ പ്രാപിക്കുന്നത്. അതിനെ വേറെ രീതിയിലും പറയും എന്നുള്ളത് ഞാനി നാല് വിധത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയും. ആരൊക്കെ നാല് തരത്തിൽ തന്നെ ആൾക്കാർ ഭരിക്കുന്നുണ്ട്. ആർത്തൽ വിശ്വം വിശ്വാസ് ഈശ്വര തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, അർത്ഥാർത്ഥി ജനത്തെ ആഗ്രഹിക്കുന്നു, ജ്ഞാനി എന്ന് പറഞ്ഞ വിശേഷം പറയുന്നു. ശേഷം ജ്ഞാനി ഈശ്വര അത് നിത്യയുക്തനായിരിക്കുന്നത് സതതം ഭഗവാനിനോട് ചേർന്നിരിക്കുന്ന ആരാണോ ജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ ഭക്തന്മാർക്ക് പ്രയാസം വരണം. അതുകൊണ്ട് ഒരു ഏകഭക്തര് ജ്ഞാനിയാണ്. ഏകഭക്തി ജ്ഞാനി എന്ന് പറയുന്നത് ഏകഭക്തി എന്ന് പറയുന്നത് ഭക്തൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഏകഭക്തി ഏകഭക്തിയുള്ളവൻ ഏകനായ ഈശ്വരനെ ഭരിക്കും. ഏകനായ ഈശ്വരനെ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരനും താനും ഉണ്ടെങ്കിൽ അവിടെ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ദ്വൈതഭാവം ഇല്ലാതെ ഈശ്വരനെ ഭരിക്കുന്നവൻ അതാണ് ഏകഭക്തി. അനുഭവമായ ഭക്തി ഈശ്വരനെ അന്യനായി കാണാതെ ഈശ്വരനെ ഭരിക്കും. ഏകഭക്തി അതാണ് ശേഷം ഞാനി വ്യക്തി ഏകഭക്തൻ വിശ്വസ്തത ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഏകഭക്തി ജ്ഞാനിയാണ്. അതുകൊണ്ട് ഞാനിയും ഭക്തനെയും രണ്ടായിട്ടുള്ളതാണ്, രണ്ടുമില്ല. വ്യക്തി ഈശ്വരനും ഏകഭക്തി അങ്ങനെയുള്ളവന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ധരിക്കുന്നത് കൊണ്ട് എല്ലാവരും ധാരാ സർവീതി അർഹൻ വിശ്വാസി അർത്ഥാസി ഞാനി ഇങ്ങനെ പല തരത്തിലുണ്ട് ഈശ്വര ഭജനം ചെയ്യുന്നവർ. അതുകൊണ്ട് അവരാരും മോശക്കാരാണെന്ന് പറയുന്നില്ല. വേണ്ടി ഈശ്വരനെ ഭരിക്കുന്നവരും ദുഃഖം മാറാൻ വേണ്ടി ഈശ്വരനെ ഭരിക്കുന്നവരും ഏതെങ്കിലും തരത്തിൽ അവർ ഈശ്വരനെ ഭരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതാരാ സർവീതി എല്ലാവരും സുരക്ഷന്മാരെയാണ്, ആരും മോശക്കാരല്ല. ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിൽ ഈശ്വരസ്മരണ വരുന്നു, ഈശ്വരനെ ഭരിക്കുന്നുണ്ട്. അതിന്റെ ഫലം അവർക്ക് ഈശ്വര ഭജനത്തിന്റെ മുഖ്യമായ ഫലം കിട്ടുന്നില്ല എന്നുള്ളത് സംസാര ഉപരതി സംസാരത്തിന്റെ ശമനം ഉണ്ടാകുന്നില്ലെന്നേ. എന്നാലും അവർ ഈശ്വരനെ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ എല്ലാവരും ഉദാര. പക്ഷേ ഞാൻ ഇപ്പോൾ ആത്മീയമേ വരാം, പക്ഷെ അത് ഞാൻ എന്താണ് ആത്മാവ്, ഞാൻ തന്നെ എന്നുള്ളത് ഞാൻ ആത്മാവ്, ഞാൻ തന്നെയാണ്. എന്തുകൊണ്ട് അവിടെ അനന്യമായ ഭാവത്തിൽ ആ സ്ഥിതി സർവാത്മാവായിരിക്കുന്നു അങ്ങനെ പറയുന്നതാണ് ഏകത്തിൽ. സർവാത്മാവായിരിക്കുന്ന ആ ഞാനിയുടെ അവസ്ഥ ആ ഏകത്തിരിക്കാനും അതുകൊണ്ടാണ് നിസ്സാരം നിശ്ചയിച്ചു എന്നുള്ളതാണ് അദ്വൈതത്തിൽ. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ സ്വരൂപത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ജ്ഞാനത്തെ കുറിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ ഒന്ന് കരുതി പോകും. ആത്മാവെ കൃതി പറയുന്നു ബ്രഹ്മസ്ഥായ വസിഷ്ഠന്റെ നൂറ് പുത്രന്മാർക്ക് വിശ്വാമിത്ര മഹർഷി മൂലം ജീവഹാനി നേരിട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പരപ്രാവശ്യം ശ്രമിക്കുന്നതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. നിരാശയും ദുഃഖവും മൂലമാണല്ലോ ആത്മഹത്യ ശ്രമിക്കുന്നത്. ബ്രഹ്മജ്ഞാനിക്കും ദുഃഖിക്കേണ്ടി വരികയാണെങ്കിൽ ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? ജ്ഞാനികളും ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ പുത്രൻ ചെന്നാൽ തന്നെ ജ്ഞാനിയായി വീട് വിട്ടുപോയപ്പോൾ ശിവബ്രഹ്മ വ്യാസം കരഞ്ഞതായി പറയുന്നുണ്ട്. സാധാരണ ഒരു ഗൃഹസ്ഥനെ പോലെ സാധാരണ ഗൃഹസ്ഥന്മാരെ വിട്ടു നിന്ന് സന്യാസത്തിന് മക്കളെ ഇറങ്ങി പോകുമ്പോൾ ഗൃഹസ്ഥന്മാർ കരയുന്നു, ഭാര്യ കരയുന്നു, ഭർത്താവ് സന്യസിക്കാൻ പോകുന്നു. അതുപോലെ ജ്ഞാനിയായ വ്യാസനും കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. പ്രശസ്തനും ഇങ്ങനെയുള്ള ജ്ഞാനികളെല്ലാം പല ജ്ഞാനികളും കരഞ്ഞതായിട്ടും നമ്മൾ സാധാരണ മനുഷ്യർ പോലും ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ഒന്നും പറയണമെന്ന് പറയുന്നുണ്ട്. ഞാനും പല കഥാപാത്രങ്ങളെയും കൃത്യമായ രീതി ചരിത്രം വായിക്കുന്നു. നമ്മളൊക്കെ ഇതിന് എത്രയും ചെയ്യണം. ഇനിയെങ്കിലും സാമാന്യ മര്യാദ അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു ചിത്രം പോലും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. അത് കരയാത്ത ഒരു ഞാനി മാത്രമേ, ഒരു ഞാനി മാത്രമേ നമ്മുടെ ഈശ്വരാണോ ഇതിഹാസവും കരയാത്ത ഞാനി. അത് വാസുദേവൻ ഗീത ഗുരു അങ്ങനെ കരയാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തി പറയുന്നുണ്ടായിരിക്കും. മഹാഭാരതം ആദ്യം വെച്ചുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ കരയുന്നതായിട്ട് ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് കരയുന്നുണ്ട് മഹാഭാരതത്തിൽ കരയുന്നതായിട്ട് കള്ള കർക്കിടകം ആദ്യം കൊണ്ടുപോയി വരും. അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രർ വലിയ തപസ്യയായിരുന്നു. പാണ്ഡവന്മാരെ ശപിക്കുമെന്ന് ഭയന്നിട്ട് നേരത്തെ തന്നെ ധൃതരാഷ്ട്രർ മുമ്പിൽ പോയി എന്ന് കരയുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ചുകൂടി ഇതൊക്കെ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും അവരും പറയുന്നത് കൃത്രിമമായിട്ടാണ്, ഉള്ളിൽ തട്ടിയുള്ള കൽപ്പനൊന്നുമില്ല. ധൃതരാഷ്ട്രർ ഒന്ന് കാന്തന് സമാധാനപ്പെടുത്താൻ വേണ്ടി കുറേ സമയം അവിടെ ഒന്ന് കരഞ്ഞു കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് ഇത് ഭഗവാൻ കരയുന്നതാണെന്നും ധൃതരാഷ്ട്രർ കൂടെ കരയും. അങ്ങനെ കരയുമ്പോൾ ആ കോപം ചെലവും കാന്തനാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഭീമനെ ധൃതരാഷ്ട്രാലങ്കനൊക്കെ ഭീമനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിനും മുന്നേ എടുപ്പമാണ് ശാപം. ശാപം വന്നു കഴിഞ്ഞാൽ പിന്നീട് ശ്രമമാക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ മഹാഭാരതത്തിൽ കരയുന്നതായിട്ട് പറയുന്നു. അതായത് ഒരു സന്ദർഭത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ച് പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി എല്ലാം സംഭവിക്കുമ്പോഴും ഒരു ഭാഗത്തും കരയുന്നു. അതിന് എന്ന് പറയുന്നു ചന്ദ്രാമര കണ്ണനുണ്ട് കരഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു സന്ദർഭത്തിലും കരയും. പക്ഷേ ബാക്കിയുള്ള ഞാനികളെ പലരും ഇങ്ങനെ കരയുന്നതായിട്ടും വിശ്വസിക്കാനുള്ളതായിട്ടും കാണുന്നുണ്ട്. അദ്വൈത മതമനുസരിച്ച് അങ്ങനെയൊക്കെ ആകാവുന്ന തന്നെയാണ്. സത്യജ്ഞാനത്തിനും ബാഹ്യമായുള്ള പ്രവർത്തനങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. ഏകമാണ് വാസുദേവ സർവമാണ് എന്നുള്ള നാം ബോധത്തിയിരിക്കുമ്പോൾ ആ ബോധം എന്ന് പറയുന്നത് ഒരു സത്യജ്ഞാനി സംബന്ധിച്ചിടത്തോളം വ്യക്തിനിഷ്ഠമായ ഒരു ബോധമാണ്, ആന്തരികമായ ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി ബാഹ്യമായ ഒരു വ്യവഹാരത്തിനും തടസ്സമാണ്. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുന്നത് ബന്ധുവാത്മകമാണ്. ബന്ധുവാത്മകമായി കൂടി ഉണ്ടെങ്കിൽ കൊണ്ടുണ്ടതാണ് പ്രപഞ്ച സ്വഭാവം. ഒരാൾ വ്യവഹാരത്തിൽ നിൽക്കുക, വ്യവഹാര മധ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബന്ധുവത്തിനനുസരിക്കുകയാണ്. ഇതിൽ ലാഭം നഷ്ടം ജയം പരാജയം ഇത്തരം കാര്യങ്ങളിൽ ബാഹ്യമായി സംഭവിച്ചുകൊണ്ട് അനുകൂലം പ്രതികൂലം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്താണ് പ്രശ്നവാദി വിശ്വസിക്കാമെന്ന് ഭാഷകാരൻ പറഞ്ഞു. പ്രശ്നം മൃഗങ്ങളെ പോരായാലും പറഞ്ഞു ഇതിൽ അനുകൂലം കാണുമ്പോൾ സന്തോഷിച്ചു, പ്രതികൂലം കാണുമ്പോൾ ഈ അനുകൂല പ്രതികൂല ഈ ഭാവങ്ങളോട് ഇതൊന്നും വിട്ടു നിൽക്കുന്ന മറ്റൊരു ഭാവം കൂടി ഞാനിതുണ്ട്, അധ്യാനിക്കരുത്. അതായത് ഇതിനോടെല്ലാം പ്രാധാന്യപ്പെട്ട് നിൽക്കുന്നു, ഈ ചോദിക്കുന്നതോടെല്ലാം പ്രാധാന്യപ്പെട്ട് നിൽക്കുന്നു അധ്യാനം. ഇതിനൊന്നും മാറി നിൽക്കുന്നു ഞാൻ രണ്ടുപേരും ഉപയോഗിക്കാം. ഇതിനോട് പ്രാധാന്യപ്പെട്ട് ഇതിനെ വേർതിരിച്ചറിയാൻ കഴിയാതെ അജ്ഞാനി ഈ വ്യവഹാരം അധ്യയിക്കുമ്പോൾ ഞാനും ഇതിനെല്ലാം സാക്ഷിയായി നിന്നുകൊണ്ട് വ്യവഹാരം അല്ലെങ്കിൽ ഇതിനോട് പ്രാധാന്യപ്പെടാതെ എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്നു. ബാഹ്യമായി ഇതൊന്നും ഇല്ല, അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല. അത് എന്തുകൊണ്ട്? അതിന് ഭഗവാനോ ഭഗവാനോടെന്ന് പറഞ്ഞല്ലോ, സാധാരണ ഒരു തത്വജ്ഞാനി അവതാര കൃഷ്ണ പൂർണ്ണ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രാരംഭമില്ല, ദുരിതങ്ങൾ അനുഭവിക്കേണ്ട. യോഗീശ്വരനായി ആണ് ആ ഗ്രന്ഥം ഭഗവാന് ചിത്രീകരിക്കുന്നത്. പ്രാരംഭ അധീനമായിരിക്കുന്ന സൂര്യരൂപങ്ങൾ അവിടെ ഇല്ല, അവിടെ ആത്മാരാധനായിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ബാഹ്യമായി പോലും ദുരിതങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. ആക്ച്വലി സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ പ്രാരബ്ധാധീനമാണ് ശരീരം, തത്വജ്ഞാനിയാണെങ്കിലും അതുകൊണ്ടാണ് പ്രാരബ്ധം നശിക്കുന്നില്ല, അത് നിലനിൽക്കുന്നു എന്നെല്ലാം പറയും. ശരീരം എന്ന് പറയുന്നത് പുണ്യ ഭാവ ഫലമാണ്. ആ പുണ്യഭാവ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ അത് ഈ ശരീരത്തിൽ അന്തകരണത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ബാഹ്യമായ ദൃഷ്ടിയിൽ, കാണുന്നവന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം വരും. അതാണ് സാമൂഹ്യ നീതി. തത്വജ്ഞാനി അന്നന്ന് കണ്ടതിന് വാഴ്ത്തുന്നുമാണെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാത് കാലദേശങ്ങൾക്കനുസരിച്ചുള്ള വ്യവഹാരത്തിൽ ആണ് ഏർപ്പെടുന്നത് തത്വജ്ഞാനി. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് അസ്വീകാര്യമായ പലതും അവർ ചെയ്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ സാമാന്യ നീതി ബോധത്തിനും ഇരിക്കുന്ന ഇറക്കാത്ത പ്രവൃത്തികൾ പുരാണങ്ങളിലെല്ലാം ഇങ്ങനെ മാധ്യമമായി ചെയ്യുന്നു മറ്റും പറയുന്നത് അതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ബാഹ്യമായൊരു തലത്തിലാണ്, ആന്തരികമായ തലത്തിലതൊന്നും അവരെ ബാധിക്കുന്നില്ല. ബാഹ്യമായ തലത്തിൽ എന്തുമാണ്? ആത്മഹത്യക്ക് ശ്രമിക്കുക മാത്രമല്ല ആത്മഹത്യ ചെയ്തൊന്നും വരാം, അതെല്ലാം പുറമെ. ആന്തരികമായ ജ്ഞാനം പക്ഷേ അതൊന്നും ബാധിക്കുന്നില്ല, ജ്ഞാനനിഷ്ഠയെ അതൊന്നും ബാധിക്കുന്നില്ല. ബാഹ്യമായ രണ്ട് തലമുണ്ട്. ഒന്ന് ആത്മനിഷ്ഠയുടേതായ തലം, അത് അംഗീകരിക്കപ്പെടുത്തിയിട്ടില്ല. മറ്റത് ബാഹ്യമായി കാണുന്ന നമ്മൾ അജ്ഞാനികൾ കാണുന്ന ഒരു തലം. അജ്ഞാനികൾ കാണുന്ന തലത്തിൽ ഇതെല്ലാം ആ പ്രാരബ്ധത്തിനനുസരിച്ചുള്ള അനുഭവങ്ങളും കോപതാപാദികളും ജ്ഞാനികൾ കോപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദുർവാസാവ് ജ്ഞാനിയാണ് എന്ന് പറയുന്നത്, പക്ഷെ കോപിക്കും, ഒരുപാട് അനർത്ഥം വിളിച്ചെന്നിരാളും, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇതൊന്നും തത്വജ്ഞാനത്തിന് തത്വജ്ഞാനത്തിനും ആത്മനിഷ്ഠയ്ക്ക് ഇതൊന്നും തടസ്സങ്ങളല്ല. ഇന്ന് അവൾ അദ്വൈതത്തിൻ്റെതായ ആധീര്യമാണ് അജലപ്രതി സമുദ്രമാഹപ്രതിസന്ധി യദ്ദു യദ്ദു കാമായും പ്രതിസന്ധി ചെറിയ ഇതപ്രതിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്. അവനിലേക്ക് സർവകാമങ്ങളും പ്രവേശിക്കുന്നു, സമുദ്രത്തിലേക്ക് നടികൾ പ്രവേശിക്കുന്നു പോലെ. പക്ഷെ അതൊന്ന് സമുദ്രത്തിന് ശോഷിക്കുന്നു. സമുദ്രം ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ പഴയത് പോലെ എത്ര ജനം അതിലേക്ക് ഒഴുകി ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് സമുദ്രത്തിൻ്റെ കരയിൽ ചെന്ന് സമുദ്രത്തിലേക്ക് നോക്കിയാൽ പഴയത് പോലെ ഇങ്ങനെയെല്ലാം അവിടെ ഒഴുകി ചെന്നാലും സമുദ്രത്തിൽ വ്യത്യാസം കാണുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെല്ലാം അങ്ങോട്ട് പ്രവേശിച്ചാൽ ഞാനിവിടെ ഇത് പ്രജ്ഞയ്ക്ക് യാതൊരു ഇളക്കവും സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന ശാന്തി വൈരാഗ്യം തുടങ്ങിയ ഗുണങ്ങളപ്പോൾ ഞാനീ ഇല്ലാതെ വരുമ്പോൾ എനിക്ക് അതെല്ലാം ഞാനീ സഹജമായി തന്നെ ഇരിക്കുന്നു. ആ ഗുണങ്ങളെല്ലാം ഉണ്ട്, സമാധി ഗുണങ്ങളെല്ലാം ഞാനീ ജീവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം സഹജമായിരിക്കുമ്പോൾ ബാഹ്യമായി ഇത്തരം കോലാഹലങ്ങളും ഞാനീ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനീ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്ന് പറയുന്നത്. ഞാനീ ആകാ ജ്ഞാനിയുടെ ലക്ഷണമായിട്ട് ജലപ്രസാദം, സൗമ്യത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സാധനയായിട്ട് ജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുന്നതിന് സാധനയായിട്ട് നിർദ്ദേശിക്കുക. ജ്ഞാനം നിഷ്ഠനായി കഴിഞ്ഞാൽ ഭാഗ്യമായി ജലപ്രസാദം, സൗമ്യത്വം, ശാന്തി തുടങ്ങിയ ഗുണങ്ങൾ ഭാഗ്യമായി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് പ്രാരംഭമാണ്. ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ഒരാളെ സ്വീകരിച്ചേ പറ്റും. കോപതാപങ്ങളെയൊക്കെ ഒഴിവാക്കി ദൈവീ സമ്പത്ത് വിമോക്ഷായ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ദൈവീ സമ്പത്താണ് മോക്ഷത്തിന് കാരണം. ആ ദൈവീ സമ്പത്തിന് മോക്ഷത്തിന് വേണ്ടി നീക്കീകരിക്കേ പറ്റും. പക്ഷേ ആസുരി സമ്പത്ത് ബന്ധനത്തിലുള്ള ആൾ കോപതാപങ്ങളെല്ലാം അതൊക്കെ ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഒരു സാധകന് ഈ ദൈവീ സമ്പത്തിന് സ്വീകരിച്ചു കഴിഞ്ഞാലേ ആ ഒരു നിഷ്ഠയിലെത്താൻ പറ്റും. ത്തിയതിന് ശേഷം പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന ഇതൊന്നും ആ നിഷ്ഠയ്ക്ക് തടസ്സമുള്ളതല്ല. അതുകൊണ്ട് ബാഹ്യമായി ഒരു ജ്ഞാനിയെ ലക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുക അസാധ്യമാണ്. അലിംഗ എന്ന് പറയും, ലക്ഷണങ്ങളില്ലാത്തവനാണ് ജ്ഞാനിയെ കുറിച്ച് ഒരു അടയാളം പറയാൻ പറ്റത്തില്ല, ഇന്നതാണ് എന്ന് പറയാൻ പ്രയാസമാണ്. പിന്നെ ഇങ്ങനെ തിരിച്ചറിയും അതിന് പറയും ഈശ്വരൻ ഒരു ജിജ്ഞാസുവിൻ്റെ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കും. അതെ, ഈശ്വരനെ അറിയാൻ പറ്റും, വെളിപ്പെടുത്തി കൊടുക്കും ഒരു ജ്ഞാനിയുടെ മഹത്വം ബുദ്ധിയുള്ള ഗുരുവിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ യുക്തിക്ക് വിധേയമാണ്. യുക്തിക്ക് നമ്മൾ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം രണ്ടും കാണും. ആദ്യമായി ഗുരുവാണെന്ന് ഗുരു അല്ലെന്നുണ്ടോ? ഗുരുവിനും ഹൃദയം കൊണ്ട് ഗുരുവിനെ സ്വീകരിക്കാൻ ഒക്കാതെ ആദ്യമായി ഗുരുവിനെ പരീക്ഷിക്കുന്നത് സൂക്ഷിച്ചുള്ളൂ എന്ന് പറയും. പരീക്ഷിക്കുന്ന യോഗ്യതയോടെയാണ് അങ്ങനെ പരീക്ഷിക്കുന്നത്. ആദ്യമായുള്ള പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് വാസ്തവത്തിലുള്ള ഗുരുത്വത്തെ ആയിരിക്കില്ല. ആ ഗുരുത്വം വരുന്നത് ഗുരുവിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നതാണ്, അത് ഈശ്വരി വെളിപ്പെടുത്തി തരുന്നതാണ്. പറയുന്നത് കർത്തൃതന്ത്രമാണ്, വസ്തുതന്ത്രമാണ്. അതുകൊണ്ട് ആദ്യമായി ദുഃഖമോ സുഖമോ ഒക്കെ ഞാനിങ്ങനെ കാണാം. ഇതെല്ലാം അദ്വൈത സിദ്ധാന്തം വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഇതെല്ലാം ഉദാഹരണം പറയുമ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ബ്രഹ്മജ്ഞാനത്തിന് പ്രയോജനമില്ലാതെ വരുന്നില്ല, അത് ആന്തരികമാണ്, ബാക്കിയുള്ളതെല്ലാം ബാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാതുർവർഗം പോലെയുള്ള വ്യവസ്ഥിതികൾ ശിഷ്യമാരിൽ നിന്ന് ഉണ്ടാക്കി വെച്ചതാണ്. കാലാന്തരത്തിൽ അത് സമൂഹത്തിൽ ദോഷങ്ങളൊക്കെ ചെയ്തു. എല്ലാവരും അതിനൊന്നും നമുക്കൊരിക്കലും ശിഷ്യമാരെ അതിൻ്റെ പേരിൽ അപലപിക്കാൻ പറ്റത്തില്ല. കാരണം അന്നും കണ്ടതിന് വാഴ്ത്തൊന്നും വാങ്ങുന്നു. അതാത് കാലദേശത്തിന് വിസ്തൃതമായ നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു. അത് കാലാന്തരത്തിൽ ദോഷങ്ങൾ വരും വരുന്ന ഒരു ഉത്തരവാദിയല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ശിഷ്യമാരെ ലഭ്യം പറയുന്ന ഒരു കാര്യം ചോദിച്ചിരുന്ന ഗുരുനിയോ അഭിരുചി ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം വിജ്ഞാനിയായ ഗുരുവിന്റെ ഉപദേശം ശ്രുതിയും ശ്രോത്രിയും എന്ന് എടുത്തു പറഞ്ഞത് എന്തിനാണ്? അതായത് ശ്രോത്രിയും ശ്രോത്രിയും ഹിന്ദു അശ്രോത്രിയെന്ന് പറയുന്നത് വേദ അധ്യയനം ചെയ്യുന്നവൻ. വേദ അധ്യയനം ചെയ്യാന്ന് പറഞ്ഞാൽ വേദ അധ്യയനം ചെയ്യുമ്പോൾ അർത്ഥം ഞാൻ ഉണ്ടാകുന്നില്ല. വേദം ഗുരു ചൊല്ലിത്തരുന്നു, ശിഷ്യേറ്റി തരുന്നു, അതിന് അർത്ഥബോധമൊന്നും ഉണ്ടാകത്തില്ല. വേദ അധ്യയനത്തോടും വേറെ അംഗങ്ങളിലൂടെ അധ്യയനം ചെയ്യുകയാണെങ്കിൽ കൊടുത്ത് കടത്തുപോകുന്നുണ്ട്. ഇതിന് ശരിയായിട്ടുള്ള വേറെ താല്പര്യം ഇല്ല. അതിനുവേണ്ടി പൂർവ്വമീമാംസ ഉത്തരമീമാംസ എല്ലാം വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്ത് ശരിയായിട്ടുള്ള അർത്ഥബോധം. അങ്ങനെ ശ്രോത്രിയം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ വേദാധ്യയനം ചെയ്തതെന്നുള്ള അർത്ഥം, വേദാധ്യയനം ചെയ്തു കഴിഞ്ഞാലും ഈ അടുത്ത് പറയുന്നത് ബ്രഹ്മനിഷ്ഠ ഉണ്ടാകണമെന്നില്ല, കർമ്മനിഷ്ഠനായിരിക്കും. അങ്ങനെ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ സമീപിക്കണമെന്നാണ്. അപ്പോൾ വേദാധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ഗുരുവിൽ അവിടെ പ്രാധാന്യം ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നതാണ്. ബ്രഹ്മനിഷ്ഠയ്ക്ക് കാരണമാണ് വേദാധ്യയനം, സർവജ്ഞാനം എന്ന് പറയുന്ന ബ്രഹ്മനിഷ്ഠയ്ക്ക് കാരണം. അപ്പോൾ വേദാധ്യയനം ചെയ്ത് ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിക്കാനാണ് ശിഷ്യനോട് പറയുന്നത്. അങ്ങനെ പറയുന്നത് വേദജ്ഞാനം, സർവജ്ഞാനം, ആത്മബോധം അതുള്ള ഗുരുവിനെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് സമീപിക്കേണ്ടത്. ആത്മബോധം ആ സർവജ്ഞാനം ഇല്ലാതെ ആത്മബോധം ഉണ്ടാകും. അതുകൊണ്ട് സംശയം വരുന്നത് ഈ ജന്മത്തിൽ ഒരാൾ വേദാധ്യയനം ചെയ്തിട്ടില്ല, ഒരുപാട് മഹർഷിമാർ മഹാഭക്തന്മാരാകുന്നുണ്ട്, അവർ വേദാധ്യയനം ചെയ്തിട്ടില്ല, പക്ഷേ ആത്മനിഷ്ഠന്മാരെന്നുള്ള അവരൊക്കെ പ്രസിദ്ധരാണ്. അവർ കൂടുതലും അത് ജീവിക്കുന്നു എന്നാണ് അദ്വൈത സിദ്ധാന്തം. അത് നമ്മൾ അസാധു ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന സൂത്രത്തിൽ അധശബ്ദത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചപ്പോൾ പ്രാഗതി എനിക്ക് പൂർവ്വജന്മത്തിലും ആകാം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ പൂർവ്വജന്മത്തിലും എവിടെയെങ്കിലും വേദാധ്യയനം സംഭവിച്ചിരിക്കും, കാരണം കൂടാതെ കാര്യം ഉണ്ടാകത്തില്ല. പ്രൗഢജ്ഞാനം ഉണ്ടെങ്കിൽ അത് കാരണമായതെല്ലാം മുമ്പ് സംഭവിച്ചിരിക്കുന്നു. ഒരു ഗുരു ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ വേറെ അധ്യയനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജന്മാന്തരങ്ങളിൽ സംഭവിച്ചു. ആ ജ്ഞാനം കൊണ്ടാണ് ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നത്. ബ്രഹ്മനിഷ്ഠയ്ക്കാണ് അവിടെ പ്രാധാന്യം. ജ്ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശം ശ്രുതിക്ക് തുല്യം, ശ്രുതിക്ക് തുല്യമല്ല, അത് ശ്രുതിയാണ്. ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ ഉപദേശം വരുന്നത് ശ്രുതിക്ക് തുല്യമല്ല, അതാണ് ശ്രുതി എന്ന് പറയുന്നത്. ജ്ഞാനിയുടെ ഉപദേശങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത്. അതല്ലേ ആസ്തം എന്ന് പറയുന്നത്, ശിഷ്യയുടെ കണ്ടെത്തലാണ്, ശിഷ്യയുടെ ആത്മാനുഭവമാണ്, അതിനാണ് ശ്രുതി എന്ന് പറയുന്നത്. അത് ശ്രുതിക്ക് തുല്യമല്ല, ശ്രുതിയാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ശ്രോത്രിയം എന്ന് പറയുന്നത്, അശ്രോതമായ ജ്ഞാനമാണ്. കാരണം ആ സത്യമായ ജ്ഞാനത്തിന് വ്യത്യാസമുണ്ട്. അനാദിയായി ഒരു ശിഷ്യ പരമ്പരയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനം, അങ്ങനെയുള്ള ജ്ഞാനമാണ് ശ്രോത്രിയനാണ്. ഈ ജന്മത്തിൽ വേറെ അധ്യയനം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു ഗുരുവിൽ നിന്നും അങ്ങനെയുള്ള ജ്ഞാനം, ആത്മബോധം, ഈശ്വരബോധം ഒരാൾക്ക് ശ്രവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ആ ഗുരു വർത്തമാന ജന്മത്തിൽ ഏതാ അധ്യയിക്കണമെന്നില്ല, അദ്ദേഹം ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ ശ്രോത്രിയം എന്ന് പറയുന്ന ഇത് തന്നെയാണ് പ്രൗഢമായ ജ്ഞാനം, വേദജ്ഞാനം ഉള്ളവനെന്ന് അർത്ഥം. അതല്ലേ നമ്മുടെ ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞാലല്ലോ, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു നിയമം പറയുന്നില്ല. മഹാഭാരതത്തിലുള്ള എതിരെ ജ്ഞാനികൾ ഏതെല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ശിലാധരൻ, വൈദ്യനാണ് വ്യാധൻ, വ്യാധഗീത തന്നെ ഉണ്ടല്ലോ, ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളാണ്, എവിടെ വേദം അധ്യയനം ചെയ്ത് ഇറച്ചി വെച്ചിരിക്കുന്നതിന് വേദം എപ്പോഴും അധ്യയനം ചെയ്യാൻ അവസരം. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇന്നതാണ് ഇന്ന രീതിയിലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. ആശ്ചര്യം മനസ്സിലാക്കാം. ശ്രീബുദ്ധനെ ഗുരുവായി സ്വീകരിക്കാമോ, ഇത്രയും ശ്രീബുദ്ധനെ പോലെ ഒരു ഗുരു വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അപൂർവം പേര് മാനവ ചരിത്രത്തിൽ അപൂർവ ഗുരുക്കന്മാരെ പ്രത്യക്ഷപ്പെട്ടു. ബുദ്ധനെ പോലെ ബുദ്ധന്റെ വിശേഷതയെ പറയുന്നതാണ്, ബുദ്ധനെ പോലെ ഉപദേശ സാമർഥ്യമുള്ള ഗുരു ചരിത്രത്തിൽ ഉണ്ടായിട്ട് ചെറിയൊരു ഗുരുവുണ്ടായിട്ട്. എന്തുകൊണ്ട് ബുദ്ധന്റെ സംഗീതക്കാരെല്ലാം ചെന്നു, അത് ഏത് തരക്കാരനായാലും ശരി, അങ്ങേയറ്റം പാമ്പറിനായാലും അല്ലെങ്കിൽ ചക്രവർത്തി ആയിക്കൊള്ളട്ടെ, സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ, അങ്ങനെ യാതൊരു വ്യത്യാസവും ആര് ചെന്നാലും അവനെ കൊണ്ട് ചിത്രച്ചെത്തിയെടുപ്പിക്കും. അതാണ് ബുദ്ധന്റെ മഹത്വം. തന്നെ ആരൊക്കെ സമീപിച്ചു അവരെല്ലാം അവരുടെ ഭൗതികമായ സർവത്തിനെയും വലിച്ചെറിഞ്ഞ് ഭിക്ഷുക്കാക്കുന്നതിനുള്ള ആ സാമർഥ്യം, അത് ആയിരക്കണക്കിന് പേരെ ബുദ്ധൻ ഓരോ ആരാപങ്ങളിലും ബുദ്ധന്റെ ചരിത്രത്തിൽ പറയുന്നത് വിശ്രമിക്കുമ്പോൾ ആയിരക്കണക്കിന് ഭിക്ഷുക്കളാണ് ബുദ്ധന്റെ കൂടെ. ബുദ്ധനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭിക്ഷു ആയി കഴിഞ്ഞു, പിന്നെ അവന് വേറൊരു വഴി. ഇത്രയും ഉപദേശ സാമർഥ്യം, ഇത്രയും ആത്മീയ പ്രഭാവം സമൂഹത്തിൽ ചെലുത്താൻ കഴിഞ്ഞുള്ള വേറൊരു മഹാഗുരു ഉണ്ടായിട്ട് ഇത്രയും സ്വാധീനം ആർക്കും ഉണ്ടാകാൻ കഴിഞ്ഞു. എല്ലാവരും ഭിക്ഷുവാക്കി, സ്വന്തം മാതാവിനെയും പിതാവിനെയും മക്കളെ എല്ലാവരും ഭാര്യയും എല്ലാവരെയും ബുദ്ധന്റെ മാർഗത്തിലൂടെ, നിർവ്വാണ മാർഗത്തിലൂടെ നടത്തിക്കാനുള്ള കഴിയും. അങ്ങനെ വേറെ ആരെയും നമുക്ക് ചരിത്രത്തിലെടുത്ത് കാണിക്കാൻ കഴിയും. അതുപോലെ ഒരു മഹാഗുരു ഉണ്ടായിട്ടേയില്ല. പിന്നെ വേദത്തെ നിഷേധിച്ചിട്ടുണ്ട്, വേദത്തിപ്പോ ശങ്കരാചാര്യം നിഷേധിക്കുന്നുണ്ട്, ഗീതയും നിഷേധിക്കുന്നുണ്ട്. എന്നെല്ലാം പറഞ്ഞ് വേദത്തെ ഗീതിപ്പോ നിഷേധിക്കുന്നു. അത് ചെറുപ്പം നിഷേധിക്കേണ്ടി വരും. വേദത്തെ നിഷേധിക്കുക എന്ന് വെച്ചാൽ വേദത്തിന്റെ പേരിൽ നടന്ന വളരെയായ്മകളെയാണ് നിഷേധിക്കുന്നത്. അല്ല, വേദത്തിന്റെ ബുദ്ധൻ പറഞ്ഞും വേദത്തിന്റെ തത്വം തന്നെ, വേദത്തിന്റെ നല്ല ഭാഗത്തെല്ലാം നിഷേധിക്കുന്നു ബുദ്ധൻ നിഷേധിക്കും. അതുകൊണ്ട് ബുദ്ധനെ ഗുരുവായി സ്വീകരിക്കാമോ എന്ന് സംശയിച്ചാൽ പിന്നെ വേറെ ആരെയാണ് ഗുരുവായി സ്വീകരിക്കുന്നത്? ബുദ്ധനെ പോലെ കരുണാമയനായ വേറൊരു ഗുരു ലോകത്തുണ്ടായിട്ടുണ്ട്. വേദത്തെ ചില സമയത്ത് നിഷേധിക്കേണ്ടി വരും. വൈദികന്മാരെ നിഷേധിക്കും, വേദത്തിന്റെ പേരിൽ ഈ പ്രാണികളെ എല്ലാം വെട്ടിക്കൊണ്ട് ഹിംസ നടത്തിക്കൊണ്ടിരുന്ന ക്രൂരന്മാരായിട്ടുള്ള ഒരു മനുഷ്യർ, അവരുടെ പ്രവൃത്തികളെയാണ് ബുദ്ധൻ നിഷേധിച്ചത്. ബുദ്ധൻ ഉപദേശിച്ചത് തത്വജ്ഞാനമാണ്. ആ തത്വജ്ഞാനം എന്ന് പറയുന്നതിന് സർവതമായ ജ്ഞാനം, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല. സർവത്തിനെ നിന്നാൽ വേദസാരം സമീക്കായി വിജയിച്ചവൻ എന്നാണ്, അത് വേദമന്ത്രങ്ങൾ നന്നായി പഠിച്ചവനെന്നാണ്. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനമായ അർത്ഥം എന്ന് പറയുന്നത് വേദം അധ്യയനം ചെയ്തവരാണ്. പാണിനിയുടെ ഒരു സൂത്രം തന്നെയുണ്ട്, ശ്രോത്രിയ ശബ്ദത്തിന്റെ നിഷ്പത്തിക്ക് വേണ്ടി ശ്രോത്രിയും ചിന്തവും അധ്യയനം, വേദാധ്യയനം ചെയ്തിരുന്നു എന്നതിനാണ് അർത്ഥം. പക്ഷെ അവിടെ തന്നെ പറയുന്നത് വേദം അധ്യയനം ചെയ്തിട്ട് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാത്തവൻ ഭാരം ചുമക്കുന്ന കഴുകയാണ്. നിരുക്കത്തിൽ ശ്രോത്രിക്കുന്നു ഭാരഹാരകിന് കഷ്ണം ഭാരം ചുമക്കുന്ന ഒരു കഴിയാണല്ലോ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഓത്ത് പഠിക്കുന്നു എന്നൊക്കെ പറയും. എന്തെങ്കിലും പൗരോഹിത്യ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേദം ചൊല്ലിപ്പഠിക്കുന്നു. അങ്ങനെ വേദം ചൊല്ലിപ്പഠിച്ച് കൂണ് ഉരുട്ട് വേദം ചൊല്ലിപ്പഠിച്ച് നടക്കുന്നതെല്ലാം കഴുതുകളെന്നാണ് വ്യാസം പറഞ്ഞത്. എന്നിട്ട് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, വളരെ സ്പഷ്ടമായി തന്നെ പറഞ്ഞു.